പേജ് 46. ജീവന്റെ നിറകുടം. താര ആശയറ്റവളായി തന്റെ മകൻ അംഗദനെ ഗർഭത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചു. വിശ്വസ്തരായ ദാസിമാരോടും അംഗദന്റെ കൂട്ടമ്മമാരോടും രഹസ്യമായി വിവിധം എന്ന തന്റെ പാർപ്പിടത്തിലെത്താൻ അവൾ ആവശ്യപ്പെട്ടു. അവിടെ നിന്ന് അവർ പുഷ്കരം എന്ന തടാകത്തിലേക്ക് പോകും. കഠോരമായ ഒരു ക്രിയയായിരുന്നു അത്. അതിൽ നിന്ന് പിന്തിരിയണമെന്ന് സഖിമാർ അവളെ ഉപദേശിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ അംഗദൻ രാജ്യം വീണ്ടെടുക്കും. ഇപ്പോൾ അവൻ കുട്ടിയായിരിക്കാം. അവൻ വളരും, ബുദ്ധി തീക്ഷ്ണമാവും, ശരീരം കഠിനവും. വാലിയെ പോലെ അവനും ബലവാനും നീതിമാനുമായി തീരും. എന്നാൽ താരയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അവരവനെ കൊല്ലും മുമ്പ് ഞാൻ അവനെ പിൻവലിക്കും. എന്റെ ഗർഭപാത്രത്തിൽ അവൻ സുരക്ഷിതനായിരിക്കും. താര ഉരുങ്ങിക്കഴിഞ്ഞു. അംഗദനാണ് മുഖ്യം. അവൻ ജീവിക്കണം. ആരുടെ ഗൂഢാലോചനയുടെയും ഇരയാകാൻ ഞാൻ അവനെ വിടില്ല. വാലിയുടെ മരണത്തിന്റെ ചൂളം വിളി കാതിൽ നകലും മുൻപ് അവൾക്ക് സുഗ്രീവന്റെ കിടപ്പറയിലേക്ക് പോകേണ്ടി വന്നു. ദാസിമാർ അവളെ അണിയിച്ചൊരുക്കി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ വിവിധത്തിന്റെ ഒരു മൂലയിൽ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് അംഗദൻ നിന്നിരുന്നു. പകുതി ഇരുളിലും പകുതി വെളിച്ചത്തിലുമായിരുന്നു അവൻ. മുഖം കഠിനമാക്കി ഹൃദയത്തെ ബലപ്പെടുത്തി അവൾ നടന്നുപോയി. ആശ്വാസ വാക്കുകൾ പറഞ്ഞില്ല, തിരിഞ്ഞു നോക്കിയുമില്ല. സുഗ്രീവന്റെ കൊട്ടാരം അലങ്കൃതമായിരുന്നു. കൊട്ടും വാദ്യവും ആഘോഷ ശബ്ദങ്ങളും ദൂരേക്ക് കേൾക്കാമായിരുന്നു. തെരുവിൽ കച്ചവടക്കാരും വിനോദ സംഘങ്ങളും ഉത്സാഹത്തോടെ നിറഞ്ഞു കവിഞ്ഞു. പൂക്കളും പഴങ്ങളും തോരണങ്ങളും തെരുവിന് വർണ്ണപ്പകിട്ട് കൂട്ടി. ചതിയോ ദുഃഖമോ പ്രശ്നമല്ലാത്ത ജനങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കൂട്ടം കൂട്ടമായി തെരുവിലെത്തിക്കൊണ്ടിരുന്നു. മുഖത്തും ദേഹത്തും പല നിറങ്ങൾ പൂശിയ ആണും പെണ്ണും കുട്ടികളും തെരുവ് തിങ്ങി നിറഞ്ഞു. അവരുടെ കളിയും ചിരിയും തമാശകളും പ്രണയലീലകളും കൊണ്ട് തെരുവ് ഇളകി മറിഞ്ഞു. അലങ്കരിച്ച മന്ദിരങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ താര പറഞ്ഞു, മാരുതിയെ കണ്ട് നന്ദി പറഞ്ഞിട്ട് വേണം സുഗ്രീവന്റെ അടുത്തേക്ക് പോകാൻ. ഏകാന്തവും ശാന്തവുമായിരുന്നു മാരുതിയുടെ ഭവനം. സുഗന്ധ വസ്തുക്കൾ പുകയ്ക്കുന്ന മനമാണ് അവളെ എതിരേറ്റത്. ലളിതമായ വെളുത്ത വസ്ത്രം ധരിച്ച് ജനഗംഭീരമായ ഭാവത്തോടെ മാരുതി ഇറങ്ങി വന്നു. വെണ്ണയേറിയ തലമുടിയും താടിയും മീശയും സന്ധ്യാ വെളിച്ചത്തിൽ ഉജ്ജ്വലമായി തിളങ്ങി. അയാൾ അമ്മയിൽ നിന്നോണം താരയെ തൊഴുതു, കാൽതൊട്ട് വണങ്ങി. കുറെ നേരത്തേക്ക് ഇരുവർക്കും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അസുഖകരമായ ഒരു നിശബ്ദത അവസാനിപ്പിച്ചത് താര തന്നെയാണ്. മാരുതി, സുഗ്രീവന്റെ അഭിലാഷങ്ങൾ മുഴുവനും എത്ര ഭംഗിയായി താങ്കൾ നിറവേറ്റിക്കൊടുത്തു. ഇത് കണ്ടോ, വാലിയുടെ ചിതയിലെ കനൽ കെടും മുമ്പ് തന്നെ താര അണിഞ്ഞൊരുങ്ങി സുഗ്രീവന്റെ അറയിലേക്ക് പോകുന്നു. വാലിയുടെ മകനാകട്ടെ ഭയന്നും ദുഃഖിച്ചും വിവിധത്തിൽ ഒളിച്ചിരിക്കുന്നു. എല്ലാം താങ്കളുടെ ബുദ്ധി, മിടുക്ക്. കല്ലേറ് കൊണ്ടതുപോലെ മാരുതി ഒന്ന് ചുരുങ്ങിക്കൂടി. അവൾ എന്തോ പറയാൻ തുടങ്ങിയത് താര അവിടെ നിന്ന് എണീറ്റ് ഇറങ്ങി നടന്നു. അവൾ അരമണികൾ ആവശ്യത്തിലേറെ ഇളക്കിക്കൊണ്ടും ഉടയാളുകളുടെ സ്ഥാനം തെറ്റിച്ചു കളഞ്ഞുമാണ് നടന്നുപോയത്. വിലാസവതിയും കാമാതുരിയുമായ ഒരുവളെ പോലെ അംഗങ്ങൾ ഇളക്കിക്കൊണ്ട് അവൾ സുഗ്രീവന്റെ കിടപ്പറയിലെത്തി. ഏതാനും ദിവസം മുമ്പ് വരെ ഇത് വാലിയുടെ കിടപ്പറയായിരുന്നു, താരയുടെ സാമ്രാജ്യം. എവിടെയായിരിക്കുമ്പോഴും ഇവിടെ എത്താൻ താര ആഗ്രഹിച്ചിരുന്നു. അവളുടെ ഉടലിന്റെയും ഉയിരിന്റെയും ഉണർവുകൾ ഏറ്റുവാങ്ങിയ തൂവൽ കിടക്കുകൾ, താമരകളിന്റെ മാർദ്ദവുമുള്ള വെളിയടകൾ, മയിൽപ്പീലി കൊണ്ടുള്ള വിശരികൾ, പ്രകാശപൂരം പൊഴിക്കുന്ന തൂക്കുവിളക്കുകൾ, പൊന്നിലും വെള്ളിയിലും തീർത്ത അലങ്കാര പണികൾ, പുറം നാടുകളിൽ നിന്ന് വാലി ശേഖരിച്ച വിശേഷപ്പെട്ട പാനപാത്രങ്ങൾ, സമ്മാനമായി കിട്ടിയ ആഭരണങ്ങൾ, കമ്പളങ്ങൾ, ചിത്രങ്ങൾ, ജലധാരായന്ത്രങ്ങൾ, ചെയ്യുന്ന കുളിര്, കാറ്റിലാടുന്ന മണികളുടെ നിരക്കാത്ത സംഗീതം, സുഗന്ധം പരത്തുന്ന കാറ്റ്. അകത്തേക്ക് കാലെടുത്തു വെച്ചതും വാലിയുടെ പൊട്ടിച്ചെടികൾ ഭിത്തിയിലും തട്ടി മുഴങ്ങുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അന്തരീക്ഷം മുഴുവൻ അയാളുടെ പ്രണയാതുരമായ നോട്ടം, മതിപ്പിക്കുന്ന ഗന്ധം. വാലിയുടെ മഞ്ചത്തിൽ രുമയുടെ മടിയിൽ മറ്റ് തരുണീമണിമാരുടെ തലോടലിൽ രമിച്ചു കിടക്കുകയായിരുന്ന സുഗ്രീവൻ താരയെ കണ്ട് എഴുന്നേറ്റ് നിന്നു. കിടപ്പറയിൽ നിന്ന് പുറത്തു പോകാൻ അയാൾ രുമയോടും മറ്റ് സ്ത്രീകളോടും കൽപ്പിച്ചു. വരൂ, വിറയാർന്ന ഉച്ചയോടെ അയാൾ ക്ഷണിച്ചു. സുഗ്രീവന്റെ ഞരമ്പുകളിൽ പൂത്ത തീയായിരുന്നു താര. വാലിയുടെ പെണ്ണായിരിക്കുമ്പോഴും അയാൾ അവളെ മോഹിച്ചിരുന്നു. അവളോട് തോന്നിയിട്ടുള്ള ആസക്തി മറ്റൊന്നിനോടും അയാൾക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ കൈ നീട്ടിയാൽ പറിച്ചെടുക്കാവുന്ന കനി പോലെ അത്ര അടുത്ത് അവൾ. ആരെയും പേടിക്കാനില്ല, നഷ്ടപ്പെടുമെന്ന ഭയം വേണ്ട. എന്നാൽ ധീരനായ സുഗ്രീവൻ ശത്രുനിരയുടെ മുന്നിൽ ചെന്നുപെട്ട ധീരവായ പടയാളിയെ പോലെ വിറച്ചു. കയ്യിലിരുന്ന പാനപാത്രം തുളുമ്പിക്കൊണ്ടിരുന്നു. സുഗ്രീവൻ എന്താ കൈവിറയ്ക്കുന്നുണ്ടോ, താര ചോദിച്ചു. അവളുടെ പരിഹാസത്തിന്റെ മൂർച്ച സുഗ്രീവൻ മുമ്പും അറിഞ്ഞിട്ടുള്ളതാണ്. വാലി മഹാബലത്തിനുള്ളിൽ അടയ്ക്കപ്പെട്ട കാലത്ത് താരയെ സ്വന്തമാക്കിയ കോഴയ്ക്ക് നിരന്തരം കേട്ടിട്ടുള്ളതാണ് ഈ പരിഹാസം.
വാലിയോട് അപരാധം ചെയ്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. അയാൾ പറഞ്ഞു, അംഗദനെ കൊല്ലില്ലെന്ന് ഉറപ്പു തരാമോ? സുഗ്രീവൻ വിളറിപ്പോയി. താര എന്നെ തെറ്റിദ്ധരിക്കുന്നു. അംഗദൻ എനിക്ക് മകനെ പോലെയാണ്. അവൻ കിഷ്കിന്ധത്തിന്റെ യുവരാജാവാണ്. അവനെ ഞാൻ കൊല്ലുകയോ? വാലി നിന്റെ ജ്യേഷ്ഠനായിരുന്നു, കിഷ്കിന്ധത്തിന്റെ രാജാവുമായിരുന്നു. എന്നിട്ടെന്തുണ്ടായി? വാലി എന്നെ രാജ്യത്തു നിന്ന് ആട്ടിയോടിച്ചു, എന്റെ പെണ്ണിനെ അപഹരിച്ചു. ഏതാണ് ആദ്യം നടന്നത്? അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ സ്വന്തമാക്കിയതോ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജൻ സ്വന്തമാക്കിയതോ? സുഗ്രീവന് അടക്കാനാവാത്ത കോപം വന്നു. വാലിയെ ഞാൻ കൊന്നുവെങ്കിൽ അതിന്റെ കാരണം നീയാണ്, നിന്റെ സൗന്ദര്യം. അയാൾ അവളെ പിടിക്കാനാഞ്ഞു. അയാളുടെ കൈകൾ തട്ടിത്തെറിപ്പിച്ചിട്ട് താര തന്റെ മുലക്കച്ച വലുതു താഴ്ത്തി. സൗന്ദര്യം നോക്ക്, വാലിയുടെ വിരലടയാളങ്ങൾ, അവനേൽപ്പിച്ച ദന്തക്ഷരങ്ങൾ, അംഗദന്റെ പാൽപ്പല്ലുകൾ വീഴ്ത്തിയ തുളകൾ, അച്ഛന്റെയും മകന്റെയും ചുംബനമുദ്രകൾ കൊണ്ട് അടയാളപ്പെടുത്തിയ ഭൂമിയാണിത്. ഇവിടെ നിനക്ക് ഒഴിഞ്ഞ ഒരിടമുണ്ടോ എന്ന് കണ്ടുപിടിക്കി. സുഗ്രീവൻ ചുണ്ടോടടുപ്പിച്ച പാനപാത്രം വലിച്ചെറിഞ്ഞു. ബലം പ്രയോഗിച്ചും ആ നിമിഷം താരയെ കീഴടക്കാനുള്ള ആവേശം അയാളെ പിടികൂടി. പാഞ്ഞു വന്ന് കൂട്ടിമുട്ടിട്ടകരുന്ന രണ്ട് ഉൽക്കകളെ പോലെ അവരുടെ നോട്ടങ്ങൾ ഇടഞ്ഞു. തൂക്കുവിളക്കുകളുടെ ചാഞ്ചാട്ടത്തിനൊത്ത് മിന്നിമായുന്ന താരയുടെ മുഖവും അതിനേക്കാൾ സുന്ദരമായ ഉടലും ജ്വലിക്കുന്ന ക്രോധവും സുഗ്രീവനെ തളർത്തി. ഈ താരയെ നഷ്ടപ്പെടാൻ അയാൾ ആളല്ല. കഷ്ടപ്പെട്ട് നേടിയ കിഷ്കിന്ധത്തിന് അധികാരം വേണമെങ്കിൽ വലിച്ചെറിയാം, സിംഹാസനം നഷ്ടപ്പെടുത്താം. എന്നാൽ താര, അവളെ സുഗ്രീവന് വേണം. അയാൾ അവളുടെ മുന്നിൽ മുട്ടുകുത്തി. എന്നോട് ക്ഷമിക്കൂ, ഞാൻ വേദനിക്കുകയും വ്യസനിക്കുകയും ചെയ്യുന്നുണ്ട്. താര തനിക്ക് അമ്മയായും മന്ത്രിയായും ഉപദേശകയായും ഇരിക്കണമെന്ന ജ്യേഷ്ഠന്റെ മരണമൊഴി അയാൾ ഓർമ്മിപ്പിച്ചു. താര നെടുവീർപ്പെട്ടു. അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അംഗദന്റെ രക്ഷ ഈ സുഗ്രീവന്റെ കയ്യിലാണ്. അയാളെ സന്തോഷിപ്പിച്ചേ പറ്റു. മകന്റെ ജീവന് വേണ്ടി അപേക്ഷിച്ചിട്ടോ കരഞ്ഞിട്ടോ കാര്യമില്ല. നയമാണ് ഏറ്റവും നല്ലത്. എഴുന്നേൽക്കൂ, കണ്ണു തുടയ്ക്കൂ. നിങ്ങൾ കിഷ്കിന്ധത്തിന്റെ രാജാവല്ലേ? ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾക്ക് അധീനമല്ലേ? ഒന്നൊഴിച്ച് എന്ത്? താര, വിദുഷിയും മനോഹരിയുമായ താര, സൗന്ദര്യം കൊണ്ട് മത്തുപിടിപ്പിക്കുന്ന താര, അടുത്തു ചെല്ലുന്തോറും അകന്നു പോകുന്ന താര. അവൾ അയാളുടെ കൈ പിടിച്ചു. ആനത്തിന്റെ കൊടിമുടികളിൽ അയാളെ കൊണ്ടുപോയി നിർത്തിയിട്ട് താര ചോദിച്ചു, അംഗദനെ കൊല്ലുമോ? അയാൾ അതിനുത്തരം പറഞ്ഞില്ല. നീരസത്തോടെ തന്റെ പാനപാത്രം നിറച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. അപ്പോഴെന്നല്ല, ഒരിക്കലും അയാൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. പുഷ്കരം എന്ന തടാകം നാലതിരിലും കുന്നുകളായി ചുറ്റപ്പെട്ട് കിടന്നു. അത് പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ഒരിടമായിരുന്നു. അതിലടങ്ങുന്ന പുരുഷന്മാർ സ്ത്രീയായിട്ടാണ് പുറത്തു വരിക. പ്രവേശനമില്ലെന്ന് മാത്രമല്ല, അവരത് കാണുക പോലും ചെയ്യരുത്. അതുകൊണ്ട് പുഷ്കരത്തിന്റെ പരിസരത്തേക്കൊന്നും ആണുങ്ങൾ എത്തിനോക്കാറില്ല. അറിയാതെ എങ്ങാനും വന്നുപെട്ടുപോയ ആൺജാതികൾ പിന്നീട് പരിഹാസ്യരായി ജീവിതം മുഴുവൻ നൽകിക്കേണ്ടി വന്നിട്ടുണ്ട്. പുഷ്കരം ഏകാന്തത്തിൽ തന്റെ മതപരമായ ഉരലിന്റെ ലാവണ്യം മുഴുവനും ആകാശഗോളങ്ങൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് മലർന്നു കിടന്നു. ആകാശചാരികളായ പക്ഷിപ്പറവകളും കിന്നരന്മാരും പുഷ്കരം കണ്ടൊഴിഞ്ഞു മാറി സഞ്ചരിച്ചു. പുഷ്കരത്തിന്റെ കരയിലെ പൊന്തക്കാടുകളിൽ ധാരാളമായി കാണുന്ന കൊക്കു ചുവന്ന പക്ഷികൾ പെണ്ണായി പോയ ആൺപക്ഷികളാണത്രേ. അടിവയർ പോലെ പരന്ന മൃദുവായ താമരയിലകൾ കൊണ്ട് ഹരിതദീപ്തമായിരുന്നു ആ തടാകം. അടുത്ത നെടുവീർപ്പിൽ വിടർന്നു പോകും എന്നുപോലെ വിങ്ങി നിൽക്കുന്ന താമരമുട്ടുകൾ അവളുടെ മാറിടം, പാതി വിടർന്ന ചെന്താമരകൾ അവളുടെ യോനിതടം പോലെ സുരഭിതം, കുനുകുനി ചുളിവാർന്ന ഓളങ്ങളുടെ മെത്തയിൽ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴൊക്കെ അനുപമമായ സൗരഭ്യം കുന്നുകൾ കടന്ന് പുറത്തേക്കൊഴുകി. കാറ്റടിച്ച് കമിഴ്ന്നു പോകുന്ന താമര ഇലകളിൽ അവളുടെ പുറംഭാഗവും ചാഞ്ഞു വീഴുന്ന തണ്ടുകളിൽ അവളുടെ ആലസ്യമാർന്ന ഉടൽവടിവും ഇലകൾക്കിടയിൽ തിളങ്ങിക്കാണുന്ന ജലപാളികളിൽ അവളുടെ നിർമ്മലമായ മനസ്സും വെളിപ്പെട്ടുകൊണ്ടിരുന്നു. സൂര്യനും ചന്ദ്രനും അവളെ കാമിച്ചുവെങ്കിലും അടുത്തു വരാൻ പറയുന്നു. അവൾ പ്രതിബിംബിക്കാൻ പോലും ധൈര്യം കിട്ടാതെ ഒളിഞ്ഞു നോക്കുക മാത്രം ചെയ്തു. രാത്രിയുടെ രണ്ടാം യാമത്തിൽ വിവിധമെന്ന ഗുഹയിൽ നിന്ന് കത്തിച്ച പന്തവുമായി ഒരു ദാസി പുറത്തേക്കിറങ്ങി. ഇരുട്ടിൽ ഒരു ചുവന്ന വൃത്തം വെളിച്ചം വരയ്ക്കപ്പെട്ടു. അതിന്റെ വക്കുകൾക്ക് ചാര നിറമായിരുന്നു. ദാസിക്ക് പിന്നാലെ വലിയൊരു കറക്കു യന്ത്രം മൂളിച്ചുകൊണ്ട് വേറൊരുത്തിയും ഇറങ്ങി വന്നു. കറക്കുന്ന യന്ത്രത്തിന്റെ മുകളിൽ ചെവി തുളയ്ക്കുന്നതായിരുന്നു. താരയും അംഗദന്റെ കൂട്ടമ്മമാരും അവർക്കു പിന്നാലെ മറ്റു ദാസികളും അതിനു പിന്നിലായി ഇറങ്ങി വന്നു. ആ സ്ത്രീകളെല്ലാം രക്തവർണ്ണമുള്ള പൂക്കൾ കോർത്ത മാലകൾ കഴുത്തിലിട്ടിരിക്കുന്നു. മുഖത്ത് മഞ്ഞളും കരിയും തേച്ചു പിടിപ്പിച്ചിരിക്കുന്നു. അസഹ്യമായ ദുർഗന്ധമുള്ള ഏതോ ഒരു പച്ചിലിച്ചാറ് അവർ ദേഹത്ത് പുരട്ടിയിട്ടുണ്ട്. പല വലിപ്പത്തിലുള്ള കവടികൾ കൂട്ടിക്കെട്ടി അരയിലും കയ്യിലും കാലിലും അണിഞ്ഞിരിക്കുന്നു. നടക്കുമ്പോൾ അവ കൂട്ടിത്തട്ടി കടകട ശബ്ദമുണ്ടാക്കി പുഷ്കരത്തിലേക്കുള്ള പുറപ്പാടായിരുന്നു അത്. അവിടെ വെച്ച് താര അംഗദനെ തന്റെ ഗർഭപാത്രത്തിലേക്ക് ചേച്ചെടുക്കും. ഒന്ന് രണ്ട് നിമിഷ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ സ്ത്രീകൾ ഒന്നിച്ച് നിലവിളിയുടെ ഈണത്തിൽ മൂളാൻ തുടങ്ങി. നൂറുകണക്കിന് വണ്ടുകൾ തലയ്ക്ക് ചുറ്റും മൂളിപ്പറന്നാലെന്ന പോലെയായിരുന്നു അത്. അങ്ങനെ മൂളിക്കൊണ്ട് തന്നെ ആ സംഘം മുന്നോട്ട് നടന്നു. ജീവിതത്തിന്റെ ഏറ്റവും പൊക്കം കൂടിയ എടുപ്പിൽ നിന്നുകൊണ്ട് അംഗദൻ രഹസ്യമായി സ്ത്രീകളുടെ പുറപ്പാട് കണ്ടു. അമ്മ എന്താണ് ചെയ്യാനിരുന്നത്? എങ്ങനെയാണ് അവൾ അംഗദനെ തിരിച്ചെടുക്കുക? പർവ്വതത്തിന് നദിയെ തിരിച്ചെടുക്കാൻ കഴിയുമോ? അടർന്നു വീണ പഴം മര തിരിച്ചെടുക്കുന്നതെങ്ങനെ? പുറപ്പെട്ടു പോയ വാക്കും തിരിച്ചെടുക്കാനാവില്ല. താര പറഞ്ഞു, അംഗദ, മക്കൾക്ക് അത്യാപത്ത് വരുമ്പോൾ ഏതമ്മയും ഇതാഗ്രഹിക്കുക, അവരെ സ്വന്തം ഗർഭപാത്രത്തിലേക്ക് തിരിച്ചെടുക്കണമെന്ന്. അതിനോളം സുരക്ഷിതമായ ഒരിടം വേറെവിടെയുമില്ലെന്ന് അവൾക്കറിയാം. അവിടെ വന്ന് ആരും മക്കളെ സങ്കടപ്പെടുത്തില്ല. രോഗം മാറ്റാൻ കുട്ടികളുടെ മേൽ ചൂലിമുത്തി നടത്തുന്ന മന്ത്രവാദം പോലെ എന്തെങ്കിലും ആയിരിക്കും അതെന്ന് അംഗദൻ ഊഹിച്ചു. നിസാര രോഗങ്ങൾക്ക് ഉഴിഞ്ഞിറക്കലാണ് പതിവ്. ദുർഗന്ധമുള്ള ഒരു ചെടിയുടെ തണ്ടുകൊണ്ടാണ് ചൂലിമുത്തിയുടെ കൈക്കറിയ. ചൂലിമുത്തി കുട്ടികളിൽ നിന്ന് അവരുടെ ജീവൻ ആവാഹിച്ചെടുത്ത് ഒരു വെള്ളാരങ്കല്ലിനുള്ളിൽ നിക്ഷേപിക്കും. എന്നിട്ട് ആ കല്ല് ചൂലിമുത്തിക്ക് മാത്രം അറിയാവുന്ന ഒരിടത്ത് ഒളിപ്പിച്ചു വെക്കും. ആ കല്ല് നശിച്ചാലല്ലാതെ പിന്നെ കുട്ടി മരിക്കില്ല എന്നാണ് വിശ്വാസം. വഴിക്കവലകളിൽ പാലുള്ള മരത്തിന്റെ ചോട്ടിൽ വെള്ളാരം കല്ലുകൾ കൂടിക്കിടക്കുന്നത് കാണാം. ഏത് വെള്ളാരം കല്ലിൽ ഏത് കുട്ടിയുടെ ജീവനാണ് ഇരിക്കുന്നത് എന്നറിയാത്തതിനാൽ എല്ലാവരും എല്ലാ കല്ലുകളെയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചു. സ്ത്രീകൾ അത്തരം മരച്ചുവട്ടുകളിൽ വന്ന് കല്ലുകൾക്ക് മുലയൂട്ടുകയും അവയെ തൊട്ടിലാട്ടുകയും ചെയ്തു. ഊഷ്മളമായ ഇരുട്ട് പുതച്ച് ഭയലേശമില്ലാതെ ഉറങ്ങുകയായിരുന്നു പുഷ്കരം. ദൂരെ നിന്ന് വ്യസനാകാന്തമായ ഒരു മുരൾച്ച കേട്ട് നടുങ്ങിയുണർന്നു. വിശന്ന കടുവകളെ പോലെ അല്ലെങ്കിൽ പേറ്റുനോവ് കൊണ്ട പെൺകുരങ്ങുകളെ പോലെ അനേകം സ്ത്രീകൾ ഒരേ ഇനത്തിൽ മൂളിക്കൊണ്ട് കുന്നിറങ്ങി വരുന്നത് അവൾ കണ്ടു. അത്യാപത്തിൽ പെടുമ്പോഴല്ലാതെ ഇങ്ങനെ അവൾ വിളിച്ചുണർത്തപ്പെടാറില്ല. കത്തിച്ചു പിടിച്ച പന്തങ്ങൾ ജലത്തിൽ പ്രതിബിംബിച്ചു. പന്തങ്ങൾ നിലത്ത് നാട്ടിയിട്ട് ആ സ്ത്രീകൾ കൂട്ടത്തോടെ തടാകത്തിലേക്കിറങ്ങി. മൂന്ന് തവണ മുങ്ങി നിവർന്നിട്ട് അവർ കരയ്ക്ക് കയറി. ദാസിമാർ ഒഴിഞ്ഞ കുടങ്ങൾ നിറച്ചു. ജലകുംഭങ്ങളുമേടി ഈണത്തിൽ മൂളിക്കൊണ്ട് അവർ കുന്നുകയറിപ്പോയി. പുഷ്കരത്തിന്റെ കാണാമറയിൽ ഒഴിഞ്ഞ സ്ഥലത്ത് ദാസിമാർ വീർത്ത വയറുള്ള പെൺകുരുവിന്റെ ആകൃതിയിൽ ഒരു വലിയ കുടയിൽ കെട്ടിയുണ്ടാക്കി. അതിന് തുറന്ന വായും തുറന്ന വാലറ്റവും ഉണ്ടായിരുന്നു. താമരയിലകൾ അടുക്കി വെച്ച് അവർ കുടിലിന്റെ അകവശം മൃദുവാക്കി. പൊക്കിൽ കൊടി പോലെ ഒരു താമരവള്ളി പുറത്തേക്ക് നീണ്ടുകിടന്നു. രാത്രിയുടെ മൂന്നാം യാമത്തിൽ ചൂരിമുത്തി ഇവിടത്തിലെത്തും. അവളെ ആരും കണ്ടുകൂടാ. മായാജ്വാലം കൊണ്ട് സ്വയം മറച്ചാണ് അവൾ അകത്തു കടക്കുക. അവൾ അംഗദന്റെ കണ്ണു കെട്ടും. എന്നിട്ട് അവനെ നടത്തിച്ചു കൊണ്ടുപോകും. അനേകം പന്തങ്ങളുടെ ചുവന്ന വെളിച്ചത്തിൽ തന്നെ എതിരേൽക്കുന്ന സ്ത്രീകളെ കണ്ട് അംഗദൻ പേടിച്ചു. അവർ വലിയ മുഖംമൂടികൾ ധരിച്ചിരുന്നു. മുഖംമൂടികളിൽ ദുഷ്ടദേവതകളെ വരച്ചിരുന്നു. വിപുലമായ ചുവടുവെപ്പുകളോടെ അവർ അംഗദന്റെ അടുത്ത് വന്നു. ചുറ്റും നിന്ന സ്ത്രീകൾ നിലവിളി പോലെ മൂളിക്കൊണ്ടിരുന്നു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി. അവനെ ഒരു കല്ലിൽ പിടിച്ചിരുത്തി ഓരോരുത്തരായി കുടത്തിലെ വെള്ളം അവന്റെ തലയിലേക്ക് ഒഴിച്ചു. ഇത് നിന്റെ ഗർഭജലമാണ്. അവർ അവന്റെ രണ്ടു ചെവിയിലും പെറുപിറുത്തു. പൊക്കിൽ കൊടി ബന്ധം അറ്റുപോകുന്നില്ല. അവർ പുഷ്കരത്തിലെ താമര വളയങ്ങൾ അവന്റെ അരയിൽ ചുറ്റി. നട്ടലിലൂടെ ഇഴഞ്ഞുകയറിയൊരു തണുപ്പിൽ അംഗദൻ മെല്ലെ വിറച്ചു. വിയർത്ത വയറുള്ള കുരങ്ങിന്റെ വായിലൂടെ കടന്ന് വാലറ്റത്തുകൂടെ പുറത്തേക്ക് വരാൻ ചൂലിമുത്തി അവനോട് കൽപ്പിച്ചു. കറക്കുയന്ത്രം അതിഭയങ്കരമായ ശബ്ദത്തിൽ മൂളുകയും സ്ത്രീകൾ അതിനോട് ചേരുകയും ചെയ്തു. ചൂലിമുത്തി അവനെ കൈപിടിച്ചു നടത്തി. അംഗദൻ കുടിലിനകത്ത് കടന്നപ്പോൾ സ്ത്രീകൾ മരണവീട്ടിലെന്നോണം അലമുറയിട്ട് കരഞ്ഞു. താരയും കൂട്ടമ്മമാരും കവച്ച കാലുകൾക്കിടയിൽ ജലകുംഭങ്ങളോടെ കുന്തിച്ചിരുന്നു. അവരും നഗ്നരായിരുന്നു. മുഖംമൂടികൾ ധരിച്ചതിനാൽ അംഗദന് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ പുറത്തെത്തിയപ്പോൾ അവർ അവന്റെ അരയിൽ കെട്ടിയ പൊക്കിൽ കൊടിയുടെ ബന്ധം അറുത്തു. തങ്ങളുടെ ഉദരത്തിലെന്നോണം അതിനെ നീർ നിറഞ്ഞ മൺകുടത്തിൽ നീർ നിറഞ്ഞ കുടത്തിൽ നിക്ഷേപിച്ചു. താമര ഇലകൾ കൊണ്ട് കുടത്തിന്റെ വാ മൂടിക്കെട്ടി. ചൂലിമുത്തി കുടലിന് തീവച്ചു. താരയുടെ ദാസിമാർ അംഗദനോട് ഓടി രക്ഷപ്പെടാൻ കൽപ്പിച്ചു. അവർ തീയ്ക്ക് ചുറ്റും നൃത്തം വെച്ചുകൊണ്ടിരുന്നു. ഏതോ ദുസ്വപ്നത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടും പോലെ അംഗദൻ ഓടി രക്ഷപ്പെട്ടു. അവൻ പൂർണ്ണനഗ്നനായിരുന്നു. പെരുമീനുദിച്ചു. പുഷ്കരത്തിന്റെ ഗർഭപാത്രത്തിന്റെ വാതിൽ തുറന്നു. താരയും കൂട്ടമ്മമാരും നീർക്കുടം പുഷ്കരത്തിൽ താഴ്ത്തി. ആദിജല ദേവതയെ, നിന്റെ ഉദരത്തിൽ ഞങ്ങളുടെ മകന്റെ ജീവൻ തീക്കുള്ളിൽ വെളിച്ചം പോലെ സംരക്ഷിക്കപ്പെടട്ടെ. പുഷ്കരത്തിന്റെ അടിവയറ്റിലേക്ക് ജീവന്റെ നീർക്കുടം താണുമറയുന്നത് നോക്കി അവർ നെടുവീർപ്പെട്ടു.